അനേകരും കഷ്ടങ്ങളിലൂടെ പോകുന്നത് തങ്ങളുടെ പാപം മൂലം ആയിരിക്കുകയില്ല, എന്നാൽ പാപം ചെയ്യുന്നത് കഷ്ടങ്ങളിലൂടെ പോകുന്നതിനാൽ ആയിരിക്കും. പിൻപോട്ട് പിടിച്ചാൽ കിട്ടാത്തവരെ സാത്താൻ മുൻപോട്ട് തള്ളിയിടുന്നു, സംശയങ്ങളും സമ്മർദ്ദങ്ങളും മൂലം പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഒന്നുമല്ല എങ്കിൽ തങ്ങളുടെ നിഷ്കളങ്കത വെളിപ്പെടുത്തുവാൻ ശ്രമിച്ചവർ പരുക്കനായിത്തീരുന്നു. കഷ്ടങ്ങൾ ജീവിതത്തെ കൂടുതൽ മൃദുലം ആക്കേണ്ട സ്ഥാനത്ത് ഇയോബിനെ അത് കുറെ കൂടി കർക്കശക്കാരനാക്കുകയാണ് ചെയ്തത്. നമ്മുടെ അവസ്ഥ ഇന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്കൊന്ന് ഒരുമിച്ച് ചിന്തിക്കാം. ഇയോബിന്റെ പുസ്തകത്തിലെ അതിപ്രധാനവും പ്രസക്തവുമായ ഭാഗത്തേക്കാണ് നാം ഇനിയും വരുന്നത്. ഇയോബും അവൻ്റെ മൂന്ന് സ്നേഹിതന്മാരും തമ്മിൽ നടന്ന സംവാദം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നിരിക്കും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ഒരു വിധത്തിൽ ഇയോബിന്റെ മൂന്ന് സ്നേഹിതന്മാർ തങ്ങളുടെ ലക്ഷ്യം കണ്ടെത്തിയില്ല. ഇയോബ് തൻ്റെ സംവാദം ഒടുവിൽ നിർത്തിയപ്പോൾ കേൾവിക്കാരിൽ ഒരുവനായ എലീഹു എന്നൊരുവൻ ആകുന്നു വിഷയമെടുത്ത് മുന്നേറുന്നത്. ദൈവം ഇയോബിനോട് സംസാരിക്കുവാൻ വരുന്നതുവരെ എലീഹു സംസാരിച്ചു. അവൻ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ചക്രവാളത്തിൽ ഒരു വലിയ കാറ്റടിക്കുവാൻ ആരംഭിച്ചു. എലീഹുവിൻ്റെ സംവാദത്തിൻ്റെ അവസാനത്തിൽ എത്തിയപ്പോഴേക്കും ആ കാറ്റ് അവിടെ നിന്നിരുന്ന കൂട്ടത്തിലേക്ക് ശക്തമായി അടിച്ചു. അവരെല്ലാം അഭയം തേടി ഓടുന്നു. ഇയോബ് മാത്രമാണ് ആ കാറ്റിൽ അവശേഷിച്ചത്. അപ്പോൾ നാം ദൈവത്തെ അതിനകത്ത് കാണുന്നു. അപ്പോൾ ആകുന്നു ദൈവം ഇയോബിനോട് വ്യക്തിപരമായി ഇടപെടുവാൻ ആരംഭിച്ചത്. ഇപ്പോൾ ഇതാ ഇയോബിൻ്റെ മൂന്ന് സ്നേഹിതർ അവനോടുള്ള സംവാദം അവസാനിപ്പിക്കും. അവർ മാറിപ്പോകുന്നു. ഉള്ളത് പറഞ്ഞാൽ എനിക്കൊരു ആശ്വാസമായി എന്ന് പറയട്ടെ. അവരുടെ സംസാരം നിർത്തി എന്നതിൽ നന്ദിയുണ്ട്. അവർ അങ്ങ് വീട്ടിൽ പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഇതുപോലെ മനുഷ്യരെ മുഷിപ്പിക്കുവാൻ അവർ വരികയില്ല. എല്ലാവിധത്തിലും ഇയോബാണ് മത്സരത്തിൽ വിജയിച്ചത്. എന്നാൽ അവൻ വിജയിച്ചില്ല. ഏതോ പറയുവാനായി ഇതാ ഇവിടെ ഒരു യൗവനക്കാരൻ നിൽക്കുന്നു. ഇതുവരെ അവൻ അവൻ്റെ വായ് തുറന്നതല്ല. ഒരു യൗവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അസാധാരണമാകുന്നു. എന്നാൽ ഇത് വളരെ ഏറെ ബുദ്ധിശക്തിയുള്ള ഒരു യൗവനക്കാരനാകുന്നു. 32-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ ഇയോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. അതെ അതെ, അത് വളരെ വാസ്തവമാണ്. ഇയോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നി. മൂന്ന് സ്നേഹിതന്മാർ ഇയോബിനൊരു ഉത്തരം നൽകുവാൻ പ്രാപ്തരായില്ല. അവരുടെ യുക്തിയിലും വാദപ്രതിവാദത്തിലും അവൻ്റെ ആവശ്യത്തിനൊരു മറുപടി കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു. അനുഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് വാദിച്ചത് എലീഫസ് ആയിരുന്നു. അവൻ ഏതോ അമാനുഷികമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് അവൻ പ്രഖ്യാപിച്ചു. ദൈവദൂതൻ അവനോട് നേരിട്ട് സംസാരിച്ചു പോലും. കള്ളം പറഞ്ഞതായിരിക്കില്ല. എന്നാൽ തോന്നലുകളുടെ വെളിച്ചത്തിൽ തൻ്റെ മുൻവിധി സ്ഥാപിക്കുവാനുള്ള തത്രപ്പാടാണ് എലീഫസിൽ നാം കാണുന്നത്. സോഫർ നിയമവാദിയാണ്. പാപം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇയോബിന് ഈ വിധത്തിലുള്ള കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നതെന്ന് അവൻ സമർത്ഥിച്ചു. ബിൽദാദ് മാനുഷിക അധികാരത്തിൽ തൻ്റെ വാദങ്ങൾ ഊന്നിക്കൊണ്ടാണ് സംസാരിച്ചത്. അവനൊരു പാരമ്പര്യവാദി ആയിരുന്നു. ഇയോബിൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരവുമായി വരുവാൻ അവരിൽ ആരെക്കൊണ്ടും സാധിച്ചില്ല. അവർ അനേകം കാര്യങ്ങൾ പറഞ്ഞു. അവ സത്യവുമായിരുന്നു. വളരെയേറെ സത്യങ്ങളുമായി അവരെ നാം കാണുന്നു. എന്നാൽ അവർ ഇയോബിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായില്ല. എല്ലാത്തിൻ്റെയും ഒടുവിൽ ഇയോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നി. അവനെ ഒരു അനുതാപത്തിലേക്ക് നയിക്കുവാൻ സ്നേഹിതർക്ക് കഴിഞ്ഞില്ല. ഈ സംവാദത്തിൽ ഒരു വലിയ പാഠം ഉണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിന്മേൽ രണ്ട് പാർട്ടികൾ ഭിന്നിച്ചു നിന്ന് വാദിച്ചെന്നാൽ അവരിൽ ഒരു കൂട്ടർക്കോ അല്ലെങ്കിൽ രണ്ട് പേർക്കുമോ ഒരു ഹൃദയ നുറുക്കമോ താഴ്ത്തുവാനുള്ള മനോഭാവമോ അതുപോലെ തന്നെ മത്സരിക്കുവാനുള്ള ചിന്തയില്ലായ്മയോ ഉണ്ടാകാത്തിടത്തോളം ഒരു ശരിയായ ധാരണയിൽ എത്തുവാൻ പ്രയാസമാണ്. ഇന്ന് നമ്മുടെയൊക്കെ സഭയ്ക്കുള്ളിലും പുറത്തും വളരെയേറെ ഉയർന്ന ചിന്താഗതി ഉള്ളവരെന്ന് ചിന്തിക്കുന്നവരെ നാം കാണുന്നുണ്ട്. ഇന്നത്തെ പ്രശ്നങ്ങളുടെ പ്രധാന പങ്കും അത് തന്നെയാണ്. ഒടിയാത്ത കമ്പേൽ പറയാത്ത വള്ളി എന്ന് നാം കേട്ടിട്ടില്ലേ? അതേ അനുഭവം. രണ്ടുപേരും വസ്തുത അതുപോലെ വിളിച്ചു പറയുകയാണ്. അതെ, അവർ പറയുന്നത് രണ്ടുപേരും പറയുന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഒരാൾ ഒന്ന് അയയാതെ എങ്ങനെ എന്തെങ്കിലും പ്രാവർത്തികമാക്കുവാൻ കഴിയും? ഭാര്യയും ഭർത്താവും തമ്മിൽ ബഹളമുണ്ടാകുന്നത് ഈ ശാഠ്യ സ്വഭാവം കൊണ്ട് തന്നെയാണ്. ആരുടെ എങ്കിലും ഭാഗത്ത് അനുതപിക്കുന്ന മനോഭാവം ഉണ്ടാകണം. വലിയ തെറ്റൊന്നും ആയിരിക്കില്ല, എന്നാൽ ആകെ നരകമാക്കുവാൻ ഈ ചെറിയ പിടിവാശി മതി. ഇയ്യോബ് ഈ പറഞ്ഞതുപോലെ ഉയർന്ന ചിന്താഗതിക്കാരനായിരുന്നു. അവനെ പെട്ടെന്ന് പ്രകോപിപ്പിക്കാവുന്ന വിധത്തിൽ ഉള്ളവനായിരുന്നു അവൻ. അവൻ്റെ സ്നേഹിതരും അതുപോലെ തന്നെ ഉള്ളവരായിരുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ധാരണയിൽ എത്തുവാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. ഇയ്യോബിൻ്റെ സ്നേഹിതർക്ക് പകരം നാം പറയേണ്ടത് അവർ യാതൊരു ഉത്തരവും കണ്ടില്ല, കാരണം യാതൊരു ഉത്തരവും ഇല്ലായിരുന്നു. സ്വയനീതിക്കാരനായ ഒരു വ്യക്തിക്ക് മറുപടി നൽകുവാൻ ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇയ്യോബിനൊരു ഉത്തരവുമായി ഒടുവിൽ ദൈവം തന്നെ പ്രത്യക്ഷപ്പെടുന്നത് നാം കാണുന്നതാണ്. തകർച്ചയില്ലാത്ത ഹൃദയത്തിന് ദൈവത്തോടല്ലാതെ മറ്റെന്തിനും ഒരു മറുപടി ഉണ്ടാകും. തകർച്ചയില്ലാത്തൊരു ഹൃദയത്തിന് ദൈവത്തോടല്ലാതെ മറ്റെന്തിനും മറുപടിയുണ്ട്. എന്തു പറഞ്ഞാലും ഒരു ന്യായവാദമുണ്ടാകും. ഒട്ടും വഴങ്ങാത്ത പ്രകൃതം. ഇയ്യോബിൻ്റെ സ്നേഹിതർക്ക് യാതൊരു ഉത്തരവും നൽകുവാനായില്ലായിരുന്നു. ഇയ്യോബ് അവരുടെ സകല വാദങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോൾ ഇതാ എലീഹു, അവൻ തൻ്റെ സംവാദം ആരംഭിക്കുന്നു. അവനും ഇയ്യോബിന് നൽകുവാൻ ഒരു ഉത്തരമില്ല. എന്നാൽ മറ്റേ സ്നേഹിതരെ അപേക്ഷിച്ച് അവൻ വളരെ വളരെ അടുത്തു വന്നു. ദൈവം വന്ന് ഈ വിഷയത്തിൽ ഇയ്യോബിനോട് സംസാരിക്കുവാനുള്ള വഴി ഒരുക്കുകയാണ് എലീഹു ചെയ്തത് എന്ന് തോന്നുന്നു. അങ്ങനെ ദൈവം ഇയ്യോബിന് ചില അറിയിപ്പുകൾ നൽകും. അവന് ഒഴിഞ്ഞു മാറുവാൻ ഒരു വിധത്തിലും കഴിയാത്തതുപോലുള്ള സംസാരം. ദൈവത്തോട് തർക്കിക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? തുടർന്ന് എലീഹുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. രണ്ടാം വാക്യത്തിൽ, അപ്പോൾ റാം വംശത്തിൽ ബൂസിയനായ ബരഖേലിൻ്റെ മകൻ എലീഹുവിൻ്റെ കോപം ജ്വലിച്ചു. ദൈവത്തെക്കാൾ തന്നെത്താൻ നീതീകരിച്ചതുകൊണ്ട് ഇയ്യോബിൻ്റെ നേരെ അവൻ്റെ കോപം ജ്വലിച്ചു. എലീഹുവിൻ്റെ കുടുംബത്തെക്കുറിച്ചും മറ്റും ഇവിടെ പറയുന്നു. എലീഹു സംസാരിക്കുന്നത് അവൻ ക്ഷോഭിച്ചതിനാലാകുന്നു. അവൻ രണ്ട് കാരണങ്ങളാലാണ് ക്ഷോഭിച്ചിരിക്കുന്നത്. ഒന്നാമത്, ഇയ്യോബ് ദൈവത്തെ ന്യായീകരിച്ച് സംസാരിക്കേണ്ടതിന് പകരം സ്വയം ന്യായീകരിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം അവൻ വാസ്തവത്തിൽ പറഞ്ഞത് ദൈവം തെറ്റാകുന്നു, എൻ്റെ കാര്യത്തിൽ ദൈവം ഒരു വലിയ തെറ്റ് ചെയ്തു എന്നത്രേ. ഇത് ഒന്നാമതായി എലീഹുവിൻ്റെ കോപം ജ്വലിപ്പിച്ചു. മൂന്നാം വാക്യത്തിൽ, അവൻ്റെ മൂന്ന് സ്നേഹിതന്മാർ ഇയ്യോബിൻ്റെ കുറ്റം തെളിയിപ്പാൻ തക്ക ഉത്തരം കാണായിക കൊണ്ടും അവരുടെ നേരെയും അവൻ്റെ കോപം ജ്വലിച്ചു. എലീഹുവിൻ്റെ കോപം വർദ്ധിക്കുവാനുണ്ടായ രണ്ടാമത്തെ കാരണം ഇതാകും. ഇയ്യോബിൻ്റെ യഥാർത്ഥ പ്രശ്നത്തിന്മേൽ വിരൽ ചൂണ്ടുവാൻ അവൻ്റെ സ്നേഹിതർക്ക് കഴിഞ്ഞില്ല. എന്നിട്ടും അവർ ഇയ്യോബിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു. നാലാം വാക്യം നോക്കിക്കാട്ടെ. എന്നാൽ അവർ തന്നെക്കാൾ പ്രായമുള്ളവരാകൊണ്ട് എലീഹു ഇയ്യോബിനോട് സംസാരിക്കാൻ താമസിച്ചു. ഇന്നത്തേതിനേക്കാൾ വ്യത്യസ്തമായിരുന്നു ആ കാലങ്ങളിൽ ഓരോന്നും എന്നത് വ്യക്തമാണ്. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ നേരത്തെ തന്നെ സംവാദത്തിൽ ഏർപ്പെട്ടേനും ഇല്ലേ? രണ്ടുപേർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തലയിടുന്നത് ആരുമറിയില്ല, അതിനവൻ മടിക്കുകയുമില്ല. ഒരു കൊച്ചുകുട്ടി എത്ര ഭംഗിയായിട്ടാണ് ഒരു യോഗം മുഴുവൻ അടക്കി വാഴുന്നത് മിക്കപ്പോഴും. അഞ്ചാം വാക്യത്തിൽ, ആ മൂന്ന് പുരുഷന്മാർക്കും ഉത്തരം മുട്ടിപ്പോയി എന്ന് കണ്ടിട്ട് എലീഹുവിൻ്റെ കോപം ജ്വലിച്ചു. എലീഹു കാത്തുനിന്നു. അവൻ ചിന്തിച്ചു, ഈ പ്രായമുള്ളവർ ഒടുവിൽ ഏതെങ്കിലും ഒരു ജ്ഞാനവുമായി വരുമെന്ന്. പ്രസംഗിക്കുവാൻ പോകുന്ന സ്ഥലങ്ങളിൽ ചില നരച്ച തലകൾ പലപ്പോഴും എന്നെ ഭയപ്പെടുത്തിയിരുന്നു. കാരണം അവർക്ക് വളരെയേറെ അറിവുണ്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. കുറഞ്ഞത് എന്നേക്കാൾ കൂടുതൽ അറിവ്. എന്നാൽ അധികം താമസിക്കാതെ ഞാൻ മനസ്സിലാക്കിയത് ആയുസ് കൂടുതൽ ഉണ്ടെന്നതിനാൽ ബുദ്ധിയും അറിവും കൂടുതൽ ഉണ്ടാകണമെന്നില്ല. പ്രായക്കൂടുതൽ ജ്ഞാനക്കൂടുതലല്ല, ചിലപ്പോൾ അവരുടെ കയ്യിലായിരിക്കും കൂടുതൽ മണ്ടത്തരം. ആറും ഏഴും വാക്യങ്ങളിൽ, അങ്ങനെ ബൂസ്യനായ ബരഖേലിൻ്റെ മകൻ എലീഹു പറഞ്ഞു, എന്തെന്നാൽ ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധന്മാരുമാകുന്നു. അതുകൊണ്ട് ഞാൻ ശങ്കിച്ചു, അഭിപ്രായം പറവാൻ തുനിഞ്ഞില്ല. പ്രായം സംസാരിക്കുകയും വയോധിക്യം ജ്ഞാനം ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. ഈ രസകരമായ അഭിപ്രായ പ്രകടനം ശ്രദ്ധിക്കുക. എട്ടാം വാക്യം, എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. വിശ്വാസികൾക്ക് ഇന്ന് പരിശുദ്ധാത്മാവിലുള്ള അതേ അവസ്ഥ എലീഹുവിനുണ്ടായിരുന്നില്ല. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ അധിവസിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുവാനായി ചില പ്രത്യേക മനുഷ്യരിൽ ആത്മാവ് വന്നിരുന്നു. ഉദാഹരണത്തിന്, ബസലയിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനായി, പുറപ്പാട് ദിവസം 31:2-3 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവന് സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവും ജ്ഞാനവും നൽകി. പഴയ നിയമത്തിൽ പല ആളുകളിലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നതായും അവരെ വലിയ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചതായും നാം കാണുന്നു. നിന്റെ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു 51 സങ്കീർത്തനത്തിൽ. അതിൻ്റെ അർത്ഥം പഴയ നിയമ വിശുദ്ധന്മാരിൽ നിന്നും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റപ്പെടാവുന്ന ഒരു സ്ഥിതിയിലായിരുന്നു അവർ എന്നത്രയല്ലേ? എലീഹു മനസ്സിലാക്കിയത് സർവശക്തന്റെ ഉത്തേജനം മാത്രമേ മനുഷ്യന് വിവേകം നൽകൂ എന്നാണ്. ഇതിൻ്റെ അർത്ഥം ഒരേ ഒരു അധികാരം മാത്രമേ ഉറപ്പായുള്ളൂ എന്നത്രേ, അത് ദൈവവചനമാകുന്നു. 9 വാക്യം, പ്രായം ചെന്നവരത്ര ജ്ഞാനികളെന്നില്ല, വൃദ്ധന്മാരത്ര ന്യായബോധമുള്ളവർ എന്നുമില്ല. സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. ശ്വാസം എന്നതുകൊണ്ട് ദൈവാത്മപ്രേരിതം എന്ന അർത്ഥമാണ്. ഇയ്യോബിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് മാത്രമേ ഒരു ഉത്തരം നൽകുവാൻ കഴിയൂ എന്ന് എലീഹു അംഗീകരിക്കുന്നു. യഥാർത്ഥത്തിൽ അവന് തന്നെയും ഇയ്യോബിന് കൊടുക്കുവാൻ ഒരു മറുപടി ഇല്ല എങ്കിലും ഈ പുരുഷന്മാർക്കും ഇയ്യോബിന് കൊടുക്കുവാനുള്ള ഒരു മറുപടി ഇല്ല എന്ന് എലീഹു ഗ്രഹിക്കുന്നു. അവരെല്ലാം കാടയിലും പടപ്പയിലും തല്ലി സംസാരിക്കുക മാത്രമാണ്. 10 വാക്യങ്ങൾ, അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ, ഞാനും എൻ്റെ അഭിപ്രായം പ്രസ്താവിക്കാം. ഞാൻ നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ തക്ക മൊഴികൾ ആരാഞ്ഞ് കണ്ടെത്തുമോ എന്ന് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ ചെവി കൊടുത്തു. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ശ്രദ്ധ കൊടുത്തു. ഇയ്യോബിന് ബോധം വരുത്തുവാനോ അവൻ്റെ മൊഴികൾക്ക് ഉത്തരം പറവാനോ നിങ്ങളിൽ ആരും ഇല്ല. നോക്കണേ, ഇത് തീർച്ചയായും സത്യമാണല്ലേ. 13 വാക്യം, ഞങ്ങൾ ജ്ഞാനം കണ്ടുപിടിച്ചിരിക്കുന്നു, മനുഷ്യനല്ല ദൈവം അത്രേ അവനെ ജയിക്കുമെന്ന് നിങ്ങൾ പറയരുത്. ഈ പുരുഷന്മാർക്ക് വേണമായിരുന്നെങ്കിൽ ഇയ്യോബിന് തക്കതായ മറുപടി കൊടുക്കാമായിരുന്നു. അതിനാൽ എലീഹു അസ്വസ്ഥനാണ് അത് കൊടുക്കാതിരുന്നതിനാൽ. അതവനെ അസ്വസ്ഥനാക്കുന്നതിന് കാരണം ഇയ്യോബ് ഇപ്പോൾ നീതീകരിക്കപ്പെട്ട് നിൽക്കുകയാണ് എന്നതത്രേ. ഈ അവസ്ഥയിൽ അവൻ തനിക്കൊരു കുഴപ്പവുമില്ല എന്ന ചിന്തയിൽ ഞെളിഞ്ഞു നടക്കുകയാണ്. ഇയ്യോബിനെ തട്ടി താഴെയിട്ട് ശരിക്കും ചതച്ചു എന്നുള്ളത് സത്യം തന്നെ. സാത്താനോടൊപ്പം അവൻ ഗോദായിൽ ഇറങ്ങിയിരുന്നു. അവൻ്റെ സ്നേഹിതരോടൊപ്പം 3 ഗുസ്തി കഴിഞ്ഞതാണ്. ഈ മനുഷ്യൻ ഇയ്യോബ് ആകെ തകർന്നവനായിട്ടാണ് വരുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ നുറുക്കം ഒരു മനുഷ്യൻ്റെ അന്തരംഗത്തിൽ നിന്നുമാണ് വരുന്നത്. അത് പാപത്തെക്കുറിച്ചുള്ള ദുഃഖവും പശ്ചാത്താപവുമാകുന്നു. ദാവീദ് അത് മനസ്സിലാക്കി. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്ന് ദാവീദ് പാടി. പശ്ചാത്താപത്തിൻ്റെ ആധിക്യത്താൽ ആകെ തകർന്നവനായി ദാവീദ് പാടിയ സങ്കീർത്തനമാണല്ലോ 51 സങ്കീർത്തനം. ഇയ്യോബിനെ ആകെ ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. എന്നാൽ അവൻ ഇപ്പോഴും നുറുങ്ങിയ അവസ്ഥയിലല്ല. എന്നാൽ ദൈവം ഇതുവരെ അവനുമായിട്ടുള്ള ഇടപാട് പൂർത്തിയാക്കിയില്ല. ഇനിയും വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ കിടക്കുന്നു. സ്വയനീതീകരണത്തിനും നിഗളത്തിനും ധിക്കാരത്തിനുമൊക്കെയുള്ള ഉത്തരം ദൈവത്തിൻ്റെ പക്കൽ മാത്രമാണ്. ചില ആളുകൾ സ്വയനീതീകരണത്തിൽ സ്വയസംതൃപ്തിയിലാകെ ചീർത്തിരിക്കുകയാണ്. ആരെന്തു പറഞ്ഞാലും ശ്രദ്ധിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത ഒരു ധിക്കാരം. താങ്കളും ഞാനും സ്വയനീതിയിൽ എത്തുന്ന നിമിഷം നമുക്കൊരു കാര്യം ഉറപ്പായി വിശ്വസിക്കാവുന്നത് എന്തെന്നാൽ, നമ്മെ ദൈവത്തോടൊപ്പം ഗോദായിൽ കൊണ്ടുവരും. അവൻ നമ്മെ തകർക്കുവാൻ പോവുകയാണ്. ചതയ്ക്കുന്ന അനുഭവം, നശിപ്പിച്ച് കളയുമെന്നല്ല, ആ വിധത്തിൽ അവൻ നമ്മെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധവും താഴ്മയുടെ ഒരു ആത്മാവും നമ്മിൽ ഉണ്ടാകുവാൻ ഈ വിധത്തിലുള്ള ഒരു തകർക്കൽ, പൊടിക്കൽ, ചതയ്ക്കൽ ആവശ്യമാണെന്ന് തോന്നുന്നു. അതല്ലാതെ നമ്മിൽ അനേകരും നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല എന്നതാണ് വാസ്തവം. അതിന് സമയം കിട്ടിയിട്ട് വേണ്ടായോ? ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഓരോ ഭക്തനും ഈ പറഞ്ഞ താഴ്മ തങ്ങളുടെ ജീവിതത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു എന്നതൊരു വാസ്തവമാണ്. ഈ താഴ്മയാണ് സുപ്രസിദ്ധ ഉണർവ് പ്രസംഗകനായിരുന്ന ജോൺ വെസ്ലിയിൽ നാം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വിനയത്തെക്കുറിച്ച് വിവരിക്കുന്ന പല സംഭവങ്ങളിലൊന്ന് ഒരിക്കലുണ്ടായത് വളരെ രസകരമായതാണ്. ഒരു ഒറ്റത്തടി പാലം കടന്നു പോകുവാൻ ആ പാലത്തിലൂടെ വെസ്ലി ഒരിക്കൽ മറുകരയിലേക്ക് പോവുകയായിരുന്നു. ഒരാൾക്ക് മാത്രം കടക്കാവുന്ന ആ പാലത്തിൻ്റെ മറുവശത്തു നിന്നും വെസ്ലിയെ പലപ്പോഴും എതിർത്തിരുന്ന ഒരു വെസ്ലിയെ ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യൻ നടന്നു വരുന്നുണ്ടായിരുന്നു. വെസ്ലിയെ കാണുന്നത് തന്നെ ആ മനുഷ്യന് പുച്ഛമാണ്. ആ മനുഷ്യൻ പാലത്തിൻ്റെ മറുകര നിന്ന് നടന്നു വരികയാണ്. ഈ ജോൺ വെസ്ലി പാലത്തിൻ്റെ നടുവിൽ എത്തിയപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത്. എതിരാളി അല്പം പോലും ഇടകൊടുക്കുകയില്ല എന്ന സ്ഥിതിയും ഇപ്പോൾ. എന്നിട്ട് അയാൾ പറഞ്ഞു, സാധാരണ ഞാനൊരു കഴുതയ്ക്ക് വഴിമാറി കൊടുക്കില്ല എന്ന്. വെസ്ലി അയാളെ ഒരു മിനിറ്റ് നോക്കി, എന്നിട്ട് തിരിഞ്ഞു നടന്നുകൊണ്ട് പറഞ്ഞു, എന്നാൽ ഞാൻ എപ്പോഴും അങ്ങനെയുള്ളവർക്ക് വഴിമാറി കൊടുക്കാറുണ്ട് എന്ന്. ഈ പറഞ്ഞതുപോലുള്ള ഒരു അവസരത്തിൽ നൽകാവുന്ന ഏറ്റവും നല്ല മറുപടി തന്നെയാണതല്ലേ? പലരും പിന്മാറുവാൻ തയ്യാറായി എന്ന് വരില്ല, എന്നാൽ വെസ്ലി അതിന് തയ്യാറായി. നുറുങ്ങിയ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണ ഞാനൊരു ഭക്തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ തണുത്ത അവസ്ഥയെക്കുറിച്ച്, എൻ്റെ താല്പര്യക്കുറവിനെ, എൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് അനുതപിച്ചേറ്റു പറയുവാൻ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നു. ഞാനത് പൂർത്തിയാക്കിയപ്പോൾ ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ ചെന്ന് എൻ്റെ പശ്ചാത്താപത്തെക്കുറിച്ച് പശ്ചാത്താപിച്ചു. നമ്മുടെ പശ്ചാത്താപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത് യഥാർത്ഥ തകർച്ചയെ കാണിക്കുന്നു. നമ്മുടെ പശ്ചാത്താപത്തിലും നിഗളിക്കുവാൻ കഴിയും. പലരും എത്ര നിഗളത്തോടെയാണ് പശ്ചാത്തപിക്കുന്നത്! ഹൃദയത്തിൽ യാതൊരു നുറുക്കവുമില്ലാത്ത നിഗളം, അഹങ്കാരം. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ അവരുടെ വാദം തുടരുന്നത് എലിഹു അതാണ് പ്രതീക്ഷിച്ചത്. 16-17 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർ ഉത്തരം പറയാതെ വെറുതെ നിൽക്കുന്നു, അവർ സംസാരിക്കുകയാൽ ഞാൻ കാത്തിരിക്കണമോ? എനിക്ക് പറവാനുള്ളത് ഞാനും പറയും, എൻ്റെ അഭിപ്രായം ഞാൻ പ്രസ്താവിക്കും. യോബിൻ്റെ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എലീഹു ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്കിവിടെയാണ് ലഭിക്കുന്നത്. അവൻ വിശദീകരണം നൽകുമ്പോൾ ഞാൻ എന്നുപയോഗിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ ഈ പുസ്തകം എഴുതുന്നത് പോലെ തോന്നുന്നില്ലേ? 18-ാം വാക്യം, ഞാൻ മൊഴികൾ കൊണ്ട് തിങ്ങിയിരിക്കുന്നു, എൻ്റെ ഉള്ളിലെ ആത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും പറയുന്നതിൽ നിന്നും അവൻ തന്നെ തന്നെ വിലക്കുന്നു എന്ന് ലീഹു പറയുന്നു. കുറെ കൂടി പറയുവാൻ അവന് താല്പര്യമുണ്ട്, എന്നാൽ അവൻ അത് പറയുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവാകുന്നു അവനെ പിന്തിരിപ്പിച്ചതെന്ന് തോന്നുന്നു. ഇനിയും 19 മുതൽ, എൻ്റെ ഉള്ളം അടച്ചു വെച്ച വീഞ്ഞു പോലെ ഇരിക്കുന്നു, അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടുമാറായിരിക്കുന്നു. എൻ്റെ വിമ്മിഷ്ടം തീരേണ്ടതിന് ഞാൻ സംസാരിക്കും, എൻ്റെ അധരം തുറന്നുത്തരം പറയും. ഞാൻ ഒരുത്തൻ്റെയും പക്ഷം പിടിക്കുകയില്ല, ആരോടും മുഖസ്തുതി പറയുകയുമില്ല. മുഖസ്തുതി പറവാൻ എനിക്കറിഞ്ഞുകൂടാ, അങ്ങനെ ചെയ്താൽ എൻ്റെ സൃഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും. നിർഭാഗ്യവശാൽ നമ്മൾ അനേകരും കൂടിയവരാകുന്നു എന്ന് സ്വയം ചിന്തിക്കുന്നു. നാം മുൻകോപക്കാരും ശാട്ടിക്കാരുമാണ്. വളരെ ചെറിയ കാര്യത്താൽ പോലും നാം കോപിക്കുന്നു, പ്രകോപിപ്പിക്കപ്പെടുന്നു. നമ്മെ തന്നെ ന്യായീകരിക്കുന്ന അവസ്ഥയിൽ നാം നിൽക്കുന്നു. നമ്മെ ആരും ശാസിക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. ആ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയമോ നനഞ്ഞ കണ്ണുകളോ നമുക്കില്ല. എലീഫസിനെ പോലെ നാം നമ്മുടെ അനുഭവങ്ങളെ നിരത്തി അഹങ്കരിക്കുന്നു. സോഫറിനെ പോലെ നാം നിയമത്തിൽ കടിച്ചു ഞാലുന്നു. ബിൽദാദിനെ പോലെ നാം മാനുഷിക അധികാരത്തെ പറഞ്ഞു വരുന്നു. നാം ക്രിസ്തുവിൻ്റെ മനസ്സോ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമോ പ്രകടിപ്പിക്കുന്നില്ല. ഇത് വളരെയേറെ ദോഷം ചെയ്യുന്നില്ലേ? ഈ എലീഹുവിൻ്റെ സംസാരം തീർച്ചയായും നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. അതെ, നാം കടന്നു പോകുന്നതായിട്ടുള്ള നമ്മുടെ കഷ്ടങ്ങൾ ഒരുപക്ഷെ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കും, അല്ലെങ്കിൽ നമ്മെ പിറുപിറുക്കുന്നവരും പരാതിപ്പെടുന്നവരും എപ്പോഴും എതിർക്കുന്നവരുമാക്കി നിർത്തും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ താഴ്മയോടെ അവൻ്റെ വാക്കുകൾ മനസ്സിലാക്കുവാൻ എപ്പോഴെങ്കിലും സമയമെടുത്തിട്ടുണ്ടോ? ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമോ?